SBS റേഡിയോ.
അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഓസ്ട്രേലിയയിലുള്ള അവസരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ വാർത്തകൾ SBS മലയാളത്തിലൂടെ നൽകാറുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പഠിക്കുവാനെത്തുന്നവർക്ക് സ്റ്റുഡന്റ് വിസയ്ക്കായി അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ അസസ്മെന്റ് ലെവലിൽ വന്നിരിക്കുന്ന മാറ്റത്തെക്കുറിച്ചാണ് ഇനി പരിശോധിക്കുന്നത്. ബ്രിസ്ബനിൽ TN മൈഗ്രേഷൻ ആൻഡ് കൺസൾട്ടൻസിയിൽ മൈഗ്രേഷൻ ലോയറും മൈഗ്രേഷൻ ഏജന്റുമായ പ്രതാപ് ലക്ഷ്മണൻ ഈ മാറ്റങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. നമസ്കാരം ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ദിലീപ്.
പ്രതാപ് ലക്ഷ്മണൻ, ഓസ്ട്രേലിയയിലേക്ക് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വരവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റുഡന്റ് വിസയുടെ കാര്യത്തിൽ അസസ്മെന്റ് ലെവലിൽ മാറ്റം വരുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ത് മാറ്റമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്?
ഇത് സാധാരണഗതിയിൽ എല്ലാ 6 മാസത്തിലും ഒരിക്കൽ നടക്കാറുള്ള ഒരു മാറ്റമാണ്. ഇപ്പോൾ സ്റ്റുഡന്റ് വിസ പ്രോസസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് നടത്തിയിരിക്കുന്നത് 2016 ജൂലൈ മാസം മുതലാണ്. നിലവിലുള്ള സ്റ്റുഡന്റ് വിസ പ്രോസസ്സിംഗിന്റെ നിലവിലുള്ള സമ്പ്രദായം ഓസ്ട്രേലിയയിൽ ആരംഭിച്ചത്. അതിനു മുമ്പ് നിലവിലിരുന്ന സ്ട്രീംലൈൻ വിസ പ്രോസസ്സിംഗിന് പകരം പുതുതായിട്ട് വന്ന കൺട്രി ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡർ ഇമിഗ്രേഷൻ റിസ്ക് മോഡൽ ഉൾപ്പെടുന്ന പുതിയ സമ്പ്രദായമാണ് സ്റ്റുഡന്റ് വിസകളുടെ അപേക്ഷകൾ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ആ റിസ്ക് മോഡൽ, ഇമിഗ്രേഷൻ റിസ്ക് മോഡലിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിയുടെ രാജ്യം, ഒപ്പം അപേക്ഷിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, ഒപ്പം കോഴ്സ്, ഈ 3 ഘടകങ്ങൾ പ്രധാനമാണ്. അതിലേറ്റവും പ്രധാനം അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥിയുടെ രാജ്യം അഥവാ അയാളുടെ സിറ്റിസൺഷിപ്പ്. 2, ഓസ്ട്രേലിയയിലെ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അയാൾ അപേക്ഷ സമർപ്പിക്കുന്നു എന്നത് പ്രധാനമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത അസസ്മെന്റ് ലെവലുകളാക്കി ഓസ്ട്രേലിയയിലെ സ്റ്റുഡന്റ് വിസ പ്രോസസ്സിനെ മാറ്റിയിരിക്കുകയാണ്. 1, അസസ്മെന്റ് ലെവൽ 1, അസസ്മെന്റ് ലെവൽ 2, അസസ്മെന്റ് ലെവൽ 3. അസസ്മെന്റ് ലെവൽ എക്സംപ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആദ്യ അസസ്മെന്റ് ലെവൽ 1 ഭാഗമായിട്ടുണ്ട്. അതായത് അസസ്മെന്റിന്റെ ആവശ്യമില്ലാത്ത ചില വിസ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, അവരെയാണ് അസസ്മെന്റ് ലെവൽ എക്സംപ്റ്റ് എന്ന് പറയുന്നത്. അസസ്മെന്റ് ലെവൽ എക്സംപ്റ്റ് അഥവാ സ്ട്രീംലൈൻഡ് പ്രോസസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റുള്ള അസസ്മെന്റ് ലെവല് 2, 3 എന്നിവ മറ്റ് രാജ്യങ്ങൾക്ക്, അതായത് താരതമ്യേന കൂടുതൽ ഇമിഗ്രേഷൻ റിസ്ക് ഉള്ള രാജ്യങ്ങളിലെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അഥവാ വിഭാഗപ്പെടുത്തിക്കൊണ്ട് നിശ്ചയിച്ചിരിക്കുന്നതാണ്. ഇന്ത്യ ഇതുവരെ ഈ വിഭാഗത്തിൽ AL2 എന്ന വിഭാഗത്തിലായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ 1 മുതൽ ഇത് AL3 അഥവാ അവസാനത്തെ ലെവൽ AL അസസ്മെന്റ് ലെവൽ 3 മാറിയിരിക്കുകയാണ്. കൂടുതൽ എവിഡൻഷറി റിക്വയർമെന്റ്സ് ആവശ്യമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ ഇന്ത്യയെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
ഓക്കെ, അപ്പോൾ ശ്രീ പ്രതാപ്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തെല്ലാം മാറ്റങ്ങളാണ് ഒരു അപേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ട് ഉണ്ടാവുക? ഇന്ത്യയുടെ ഒരു അസസ്മെന്റ് ലെവല് 2-3 മാറി എന്നതുകൊണ്ട് ബാധകമാവുന്നത് എന്തെല്ലാം മാറ്റങ്ങളാണ്?
ഡെലീസ്, ഞാൻ സൂചിപ്പിച്ചതുപോലെ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയൻ സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റോ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സോ സമർപ്പിക്കേണ്ടതില്ല. ഉദാഹരണത്തിന്, സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്തു നിന്ന് ഒരു വിദ്യാർത്ഥി ഓസ്ട്രേലിയയിൽ വന്ന് പഠിക്കുന്നതിന് വേണ്ടി ഒരു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിൽ ഉള്ള ഈ 2 രേഖകളും നിർബന്ധമല്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റും ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സും അവർക്ക് നിർബന്ധമില്ല. എന്നാൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് ഇനിയിപ്പോൾ പ്രത്യേകിച്ചും അസസ്മെന്റ് ലെവൽ 2 നിന്ന് അസസ്മെന്റ് ലെവൽ 3 മാറ്റിയ അവസരത്തിൽ ഏത് ഓസ്ട്രേലിയയില് ഏതാണ്ട് ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ രേഖകൾ ആവശ്യമായി വരും. അപ്പോൾ ഇത് ഒരു രാജ്യത്തിന്റെ ഏത് രാജ്യത്തു നിന്നുള്ള വിദ്യാർത്ഥി എന്നതും ആ വിദ്യാർത്ഥി ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇത്തരത്തിൽ ഈ രേഖകൾ സമർപ്പിക്കണമോ വേണ്ടയോ എന്നുള്ളത് പ്രധാനമാകുന്നത്. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഈ രണ്ട് രേഖകളും വേണ്ട എന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് കാണിക്കുന്നുണ്ട്. എന്നാൽ അസസ്മെന്റ് ലെവൽ 3 ഇന്ത്യ രാജ്യത്തെ മാറ്റിയത് കൊണ്ട് നിശ്ചയമായിട്ടും ഒട്ടുമിക്ക കേസുകളിലും കേസ് ഓഫീസർമാർ ഇത്തരം രേഖകൾ ഇനി മുതൽ ആവശ്യപ്പെടും എന്നുള്ളത് പ്രതീക്ഷിക്കപ്പെടുകയാണ്.
ശ്രീ പ്രതാപ്, അപ്പോൾ ഇനി അതിൻ്റെ ഒരു കൂടുതൽ വ്യക്തത ലഭിക്കുന്നതിന് വേണ്ടി അതിലെ രണ്ട് കാര്യങ്ങളാണല്ലോ പ്രത്യേകമായിട്ടും എടുത്തു പറയുന്നത്. ഒന്ന് ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനത്തിൻ്റെ കാര്യവുമാണ്. അതിൽ ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ എന്താണ് ഈ രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് മാറിയപ്പോൾ വന്നിരിക്കുന്ന നിബന്ധനകൾ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് എന്താണ്?
ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ ഒരു വിദ്യാർത്ഥി ഓസ്ട്രേലിയയിലേക്ക് സ്റ്റുഡന്റ് വിസയിൽ വരണമെന്നുണ്ടെങ്കിൽ അവർ ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ്സ് സമർപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്നുകിൽ 12 ഓഫ് ഫണ്ട് ഓപ്ഷൻ, അല്ലെങ്കിൽ ആനുവൽ ഇൻകം ഓപ്ഷൻ. 12 ഓഫ് ഫണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നതിനകത്ത് അവർ 12 കാലം അവർക്ക് ഓസ്ട്രേലിയയിൽ ജീവിക്കുവാനുള്ള സാമ്പത്തിക ഭദ്രതയുണ്ട്. 2, ആ ഒരു 12 കോഴ്സ് ഫീസ് കൊടുക്കുവാനുള്ള കഴിവുണ്ട്. 3, അവരോടൊപ്പം വരുന്ന യാത്ര ചെയ്ത് അവരോടൊപ്പം ഓസ്ട്രേലിയയിലെത്തുന്ന അവരുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുവാനുള്ള പ്രാപ്തിയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തെളിയിക്കത്തക്ക രീതിയിലുള്ള സാമ്പത്തിക രേഖകൾ, സാമ്പത്തിക ഭദ്രതയുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അതേസമയം ആനുവൽ ഇൻകം ഓപ്ഷൻ ആണ് അവർ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവരുടെ പേഴ്സണൽ ആനുവൽ ഇൻകം, അതായത് ഒരു വിദ്യാർത്ഥിയുടെ ഭാര്യയ്ക്ക്, അപ്പൊ അപേക്ഷകനോടൊപ്പം ഓസ്ട്രേലിയയിലേക്ക് വരാത്ത വിദ്യാർത്ഥിയുടെ ഭാര്യയ്ക്ക് 60,000 ഓസ്ട്രേലിയൻ ഡോളറിന് തുല്യമായിട്ടുള്ള വരുമാനമുണ്ടെങ്കിൽ അയാൾക്ക് ഒറ്റയ്ക്ക് ഓസ്ട്രേലിയയിൽ വരുന്നതിന്, സ്റ്റുഡന്റ് വിസ ലഭിക്കുന്നതിന് തടസ്സങ്ങളില്ല. അതേസമയം അയാൾക്കൊപ്പം ഏതെങ്കിലും ഫാമിലി മെമ്പർമാർ കൂടി ഉണ്ട് എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് $70,000. $70,000 വരുമാനമുള്ള, വ്യക്തിഗതമായിട്ടുള്ള വരുമാനമുണ്ട് എന്ന് ആ അപേക്ഷകൻ തെളിയിക്കേണ്ടതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ പേരൻസിന് രണ്ട് തരത്തിലും പേരൻസിനെയോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഭാര്യയോ ഭർത്താവിനെയോ, അപേക്ഷകന്റെയോ അപേക്ഷകയുടെയോ ഭാര്യയോ ഭർത്താവിന്റെയോ വരുമാനം മാത്രമേ ആനുവൽ ഇൻകം ഓപ്ഷൻ എന്നതിൽ കാണിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കുടുംബത്തില് ഭാര്യ, ഭർത്താവ് അല്ലെങ്കിൽ അപേക്ഷകന്റെ അച്ഛൻ, അമ്മ എന്നിവരുടെ വരുമാനത്തെ ആശ്രയിച്ചായിരിക്കും രണ്ടാമത്തെ ആനുവൽ ഇൻകം ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർ തെളിവുകൾ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അത് നിലവിലുള്ള അതേ നിയമം അനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും പാലിക്കപ്പെടുന്നത്. പക്ഷേ മുമ്പ് പല അപേക്ഷകളിലും ഇത്തരത്തിൽ ഫണ്ട് റിക്വയർമെന്റ് ആവശ്യമില്ലാത്തതിനാൽ ഇത്തരം രേഖകളൊക്കെ നമ്മൾ സമർപ്പിക്കേണ്ടിയിരുന്നില്ല. ഇന്നിപ്പോൾ പുതുതായിട്ട് സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകളിൽ ഫണ്ട് റിക്വയർമെന്റ്സ് നിർബന്ധമാക്കുന്നതോടുകൂടി ഈ രണ്ട് ഓപ്ഷൻ, ഒന്നുകിൽ 12 ഓഫ് ഫണ്ട് ഓപ്ഷൻ അല്ലെങ്കിൽ ആനുവൽ ഇൻകം ഓപ്ഷൻ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുവാൻ നിർബന്ധിതമാണ്.
ഓക്കെ, അപ്പോൾ ഈ രേഖകൾ സമർപ്പിക്കേണ്ടതിന്റെ കാര്യത്തിൽ കൂടുതൽ നിർബന്ധം വന്നിരിക്കുകയാണ് ഇതോടുകൂടി. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സിന്റെ കാര്യത്തിൽ അത് കൂടുതലായിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് ഇതുകൊണ്ട് നടപ്പിലാകുന്നത്?
നിലവിലുള്ള മാറ്റങ്ങൾ തന്നെയാണ്. ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ബെഞ്ച് മാർക്ക് അനുസരിച്ച് അക്കാഡമിക് ഇംഗ്ലീഷ് ഓവറാൾ 6 വേണം. അതേസമയം ട്രേഡ് കോഴ്സുകളൊക്കെ മറ്റോ കോഴ്സുകൾ, വൊക്കേഷണൽ കോഴ്സുകൾക്ക് വരുന്നവർക്ക് അക്കാഡമിക് IELTS 5.5 അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ളവ വേണം. അതിലൊന്നും മാറ്റമില്ല, അത്തരം അടിസ്ഥാന നിയമങ്ങളിലൊന്നും മാറ്റമില്ല. പക്ഷെ അത് ആർക്കൊക്കെ ബാധകമാകുമായിരുന്നു എന്നതിനകത്താണ് ഇപ്പോൾ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്.
ഓക്കെ, ശ്രീ പ്രതാപ്, ഇനി മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിച്ചിരിക്കുന്നവരെ ഇത് ഏത് രീതിയിലാണ് ബാധിക്കാൻ സാധ്യതയുള്ളത്? ഒപ്പം ഓഫ് ഷോർ അപ്ലിക്കേഷൻ, ഓൺഷോർ അപ്ലിക്കേഷൻ എന്ന കാര്യത്തിൽ ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ?
ഓഫ് ഷോർ ഓൺഷോർ ആപ്ലിക്കേഷൻ എന്നതിനകത്ത് പ്രോസസ്സിംഗ് അഥവാ അതിന്റെ പരിശോധനാ പ്രക്രിയയിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാൽ ഒക്ടോബർ 1 മുതൽ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ വളരെ കർശനമായ തരത്തിലുള്ള രേഖാ പരിശോധനകളോടുകൂടി, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റും ഫിനാൻഷ്യൽ റിക്വയർമെന്റും അടക്കമുള്ള രേഖാ പരിശോധനകളോടുകൂടി മാത്രമേ നടത്തുകയുള്ളൂ. എന്നാൽ സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ അപേക്ഷിച്ച അപേക്ഷകൾ സ്വാഭാവികമായിട്ടും പഴയ സമ്പ്രദായം അനുസരിച്ച് അല്ലെങ്കിൽ മുമ്പ് നിലവിലിരുന്ന അതേ പോളിസി അനുസരിച്ച് തന്നെയാണ് ഫൈനലൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതൊക്കെ തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. അങ്ങനെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ നൽകിയിട്ടുള്ള അപേക്ഷകളിലും കേസ് ഓഫീസർമാർക്ക് ആവശ്യമെങ്കിൽ ഇത്തരം രേഖകൾ ആവശ്യപ്പെടാവുന്നു.
അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഓസ്ട്രേലിയയിൽ സ്റ്റുഡന്റ് വിസയ്ക്കായി അപേക്ഷിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകരുടെ അസസ്മെന്റ് ലെവൽ ഓസ്ട്രേലിയ മാറ്റിയതിനെ കുറിച്ചാണ് SBS മലയാളത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്രിസ്ബനിൽ മൈഗ്രേഷൻ ലോയറും മൈഗ്രേഷൻ ഏജന്റുമായ പ്രതാപ ലക്ഷ്മണനാണ് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഇത്തരമൊരു മാറ്റത്തിന് എന്താണ് ഒരു പ്രധാന കാരണം? ഒപ്പം ഇത് ഏത് രീതിയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഓസ്ട്രേലിയയിലേക്കുള്ള വരുന്നതിന്റെ കാര്യത്തിൽ കുറവ് വരാൻ സാധ്യതയുണ്ടോ?
ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് 2016 ജൂലൈ 1-ാം തീയതി മുതലാണ് ഈ പുതിയ കൺട്രി ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡർ ഇമിഗ്രേഷൻ റിസ്ക് മോഡല് നിലവിൽ വന്നത്. അപ്പോൾ അതിനുശേഷം എല്ലാ വർഷവും വർഷത്തിൽ 2 പ്രാവശ്യം വെച്ച് ഓരോ രാജ്യത്തു നിന്നുള്ള അപേക്ഷകരുടെ എണ്ണവും അവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷകരിൽ സക്സസ്ഫുൾ ആകുന്നവരുടെ എണ്ണവും ഇതെല്ലാം ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ 1-2 വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ നിന്നും ഓസ്ട്രേലിയയിലെത്തി ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് തുടർന്ന് ഒരു സ്റ്റുഡന്റ് വിസ സമർപ്പിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. പക്ഷേ അതിനോടൊപ്പം വിസ ലഭിക്കാത്തവരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായി. ഏതാണ്ട് 7 മുതൽ 10% വിസ റെഫ്യൂസൽ, വിസ നിരസിക്കൽ ഉണ്ടായി. സാധാരണഗതിയിൽ ഇത് 3 മുതൽ 5% വരെയാണ് ഒരു ഐഡിയൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാമാന്യ ഒരു സാഹചര്യത്തിൽ ഡിപ്പാർട്ട്മെന്റ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇത് ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകരുടെ, ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ടുള്ള ഓൺഷോർ അപേക്ഷകരുടെ റെഫ്യൂസൽ റേറ്റ് തന്നെ ഏതാണ്ട് 7 മുതൽ 10% വരെയായി കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ. ഒപ്പം അതേ കാലയളവിൽ തന്നെ ഇന്ത്യയിൽ നിന്നും അപേക്ഷിക്കുന്ന ഇന്ത്യൻ അപേക്ഷകരുടെ അപേക്ഷകൾ നിരസിക്കുന്നതിന്റെ റേറ്റും കൂടുകയുണ്ടായി. അത് ഏകദേശം 20 മുതൽ 30% ആവുകയുണ്ടായി കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ. ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 2019 ജൂൺ മാസം 30-ാം തീയതി അവസാനിച്ച ക്വാർട്ടറിൽ, അതായത് ഏപ്രിൽ മാസത്തിൽ തുടങ്ങി ജൂൺ മാസത്തിൽ അവസാനിച്ച ക്വാർട്ടറിൽ 70% അപേക്ഷകൾ മാത്രമാണ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് അപേക്ഷിച്ച് ഇന്ത്യക്കാരുടെ അപേക്ഷകൾ അംഗീകരിക്കപ്പെട്ടത്. അതായത് 30%, കൃത്യമായിട്ട് 30% നിരസിക്കൽ അഥവാ റെഫ്യൂസൽ ഉണ്ടായിരിക്കും. ഇത് ആവറേജ് റേറ്റായ 10 മുതൽ 15% ഏതാണ്ട് 3 ഇരട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നുകൊണ്ട് അപേക്ഷിക്കുന്ന ഇന്ത്യൻ ഏജന്റുമാർ മുഖാന്തരവും ഇന്ത്യയിൽ നിന്ന് അപേക്ഷിക്കുന്ന, അല്ലാതെ വ്യക്തിഗതമായിട്ട് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന രേഖകളിലുമൊക്കെ സത്യസന്ധമല്ലാത്തതോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമല്ലാത്തതോ ആയിട്ടുള്ള പലതും ഉണ്ട് എന്നുള്ള ഒരു ധാരണയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിന് ഉള്ളത് കൂടിക്കൊണ്ടാണ് അത്തരത്തിൽ കർശനമായിട്ടുള്ള ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു പരിശോധന നടത്തിക്കൊണ്ട് ശരിക്ക് ഓസ്ട്രേലിയയിലേക്ക് വന്ന് വിദ്യാഭ്യാസം ചെയ്യുവാൻ വരുന്നവർക്ക് മാത്രമായിട്ട്, അർഹതയുള്ളവർക്ക് മാത്രമായിട്ട് സ്റ്റുഡന്റ് വിസ നിജപ്പെടുത്തണം എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഗവൺമെന്റ് പോളിസി. അതിന്റെ ഭാഗമായിട്ടാണ്, സർക്കാരിന്റെ ആ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ശ്രീ പ്രതാപ്, ഇതിനു പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഈ വിദ്യാഭ്യാസ സേവനങ്ങൾ ഒരുക്കുന്ന അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സിന്റെ നിബന്ധനകൾ അല്ലെങ്കിൽ അവർക്ക് പാലിക്കേണ്ട റെഗുലേഷൻസിൽ മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നടപ്പിലാകുന്നുണ്ടല്ലോ, ഇത് ഒന്ന് വിശദീകരിക്കാം. എന്താണ് ഈ മാറ്റങ്ങൾ വരുന്നത്, എന്താണ് ഈ മാറ്റങ്ങൾ എന്നുള്ളത്?
നിലവിലുള്ള എഡ്യൂക്കേഷൻ സർവീസ് ഫോർ ഓവർസീസ് സ്റ്റുഡൻസ് ആക്ട് 2000 നിലവിൽ വന്നതാണ്. അതിനനുബന്ധമായിട്ടുള്ള റെഗുലേഷൻസ് 2001 ഓസ്ട്രേലിയയിൽ നിലവിൽ വന്നു. ആ റെഗുലേഷൻ പൂർണ്ണമായിട്ട് മാറിക്കൊണ്ട് പുതിയ റെഗുലേഷൻ, പഴയ റെഗുലേഷനിലുള്ള തന്നെ ഏതാണ്ട് എല്ലാ വ്യവസ്ഥകളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഏതാനും ചില പുതിയ വ്യവസ്ഥകൾ കൂടി കൂടുതൽ ചേർത്തുകൊണ്ടുള്ള എഡ്യൂക്കേഷൻ സർവീസ് ഫോർ ഓവർസീസ് സ്റ്റുഡൻസ് റെഗുലേഷൻ 2019 എന്ന പുതിയ റെഗുലേഷൻ ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ നിലവിൽ വന്നു. ആ റെഗുലേഷൻ അനുസരിച്ച് എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സ് അവരുടെ ഏജന്റുമാരുടെ വിവരങ്ങൾ പ്രിസത്തിൽ, പ്രൊവൈഡർ രജിസ്ട്രേഷൻ ആൻഡ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന ആ സിസ്റ്റത്തിനകത്ത് രേഖപ്പെടുത്തുവാനും അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോമൻ അഫയേഴ്സിനെ അറിയിക്കുവാനും ബാധ്യസ്ഥരാണ്. എഡ്യൂക്കേഷൻ അവർ ഓരോ സ്ഥാപനങ്ങളും അവരുടെ എഡ്യൂക്കേഷൻ ഏജന്റുമാരുടെ വിവരങ്ങളെല്ലാം പ്രിസം എന്ന സംവിധാനത്തിനുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കണം. അത് നാഷണൽ കോഡ് ESOS ആക്ട് അനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് ഫോർ ഓഫ് ദ നാഷണൽ കോഡ് കൃത്യമായിട്ട് പ്രൊവൈഡറും എഡ്യൂക്കേഷൻ ഏജന്റുമായിട്ട് പാലിക്കപ്പെടുന്നുണ്ട് എന്ന് വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ നിബന്ധന റെഗുലേഷനെ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രസക്തമായിട്ടുള്ളത് നിലവിലുള്ള നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണുള്ളത്. പിന്നെ നിശ്ചയമായിട്ടും വിദ്യാർത്ഥികൾ നിലവിലുള്ള നിയമവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ കൂടാതെ മറ്റ് ചില മാറ്റങ്ങൾ കൂടി അതിനകത്ത് വരുമ്പോൾ വന്നിട്ടുണ്ട്. അത് ഒന്ന്, അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥിയുടെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനത്തിന്റെ ഡേറ്റ് എന്നാണ് എന്നുള്ളത് പുസ്തകത്തിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഒപ്പം വിദ്യാർത്ഥി, സ്റ്റുഡന്റ് വിസയിൽ വരുന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഏതെങ്കിലും വിസ കണ്ടീഷൻസ്, സ്റ്റുഡന്റ് വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിസ കണ്ടീഷൻസ് ലംഘിച്ചു കഴിഞ്ഞാൽ അത് പ്രിസം മുഖേന അറിയിക്കേണ്ട ബാധ്യതയും പ്രൊവൈഡർക്ക് വന്നിരുന്നു.
ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി ശ്രീ പ്രതാപ് ലക്ഷ്മണൻ ഇതേക്കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന്.
നന്ദി ദലീസ്.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.